പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അരിശ്രണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയാലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പയക്കുന്നവരുമായിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവർ നമ്മെ നാം ചെയ്ത നീതിക്ക് പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കാം. ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ലോ. സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് ഒന്നു രണ്ടു വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ ഒഴിക്കുക. ഇങ്ങനെയുള്ളവൻ വക്രബുദ്ധിയായി പാപം ചെയ്ത് തന്നെ താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് നിനക്ക് അറിയമല്ലോ. ഞാൻ അത്തവാസിനോടെയോ തെഹിക്കോസിനെയോ അങ്ങോട്ട് അയക്കുമ്പോൾ നിന്നെ നിൽക്കുമ്പോൾ നിഗപ്പുലേശിൽ വന്ന് എന്നോട് ചേരുവാൻ ശ്രമിക്കുക. അവിടെ ഞാൻ ശീതകാലം കഴിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നു. ന്യായശാസ്ത്രിയായ സേനാസിനും അപ്പൊല്ലോസിനും ഒരു മുട്ടും വരാതെ വണ്ണം ഉത്സാഹിച്ച് വഴിയാത്ര അയക്കുക. നമുക്കുള്ളവരും ഫലമില്ലാത്തവനാകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. എന്നോടുകൂടെയുള്ളവർ എല്ലാവരും നിനക്ക് വന്ദനം ചൊല്ലുന്നു. ഞങ്ങളെ വിശ്വാസത്തിൽ സ്നേഹിക്കുന്നവർക്ക് വന്ദനം ചൊല്ലുക. കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഫിലോമന് എഴുതിയ ലേഖനം. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലേമോൻ നിനക്ക് എന്ന നിനക്കും സഹോദരിയായ അപ്പിയയ്ക്കും ഞങ്ങളുടെ സഹോദരനായ അർക്കിപ്പലോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് തമ്മിലുള്ള എല്ലാ നന്മകളുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാക്കേണ്ടതിന് എന്റെ പ്രാർത്ഥനയിൽ നിന്നെ ഓർത്തു എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. ആകയാൽ യുക്തമായത് നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കുക അത്രേ ചെയ്യുന്നത്. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച ഏകമകനായ ഒനേസിമോസിനു വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എല്ലാ നല്ല പ്രയോജനമുള്ളവൻ കൂടെ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. സുവിശേഷം നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എന്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സില്ലായിരുന്നു. അവൻ അല്പകാലം വേറിട്ട് പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കും. അവൻ ഇനി ദാസനല്ല, ദാസനുമീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷിച്ചാൽ എനിക്ക് പ്രിയനെങ്കിൽ നിനക്ക് ജനസംബന്ധമായും കത്ത് സംബന്ധമായും അത്രയധികം. ആകിയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുക, എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടമ്പിട്ടിട്ടോ ഉണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന് ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടമ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയണമെന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെ കൊണ്ട് എനിക്ക് കർത്താവിൽ അനുഭവം വേണ്ടി ഇരിക്കുന്നു. ക്രിസ്തുവിൽ എന്റെ ഹൃദയം തണിപ്പിക്കുക. നിന്റെ അനുസരണത്തെ പറ്റി എനിക്ക് നിശ്ചയമുണ്ട്. ഞാൻ പറയുന്നതിലും അധികം നീ ചെയ്യും എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നത്. ഇതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനയാൽ ഞാൻ നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് പ്രത്യാശ ഉണ്ടാകൊണ്ട് എനിക്ക് പാർപ്പിടം ഒരുക്കിക്കൊള്ളുക. ക്രിസ്തുയേശുവിൽ എന്റെ സഹോദരനായ എപ്പഫ്രോസും എന്റെ കൂട്ടുവേലക്കാരനായ മർക്കോസും അരിസ്തക്രോസും ദേവമോസും ലൂക്കോസും നിനക്ക് വന്ദനം ചൊല്ലുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഹീബ്രൂസ് എബ്രായർ എഴുതിയ ലേഖനം. ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ട് വിവിധമായിട്ടും പ്രവാചകന്മാരും മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ടുള്ള ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് പാതിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന്റെ അവകാശിയായി തീരുന്നതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അത് ചെയ്തിട്ടുണ്ടോ? അന്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് ഞാൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്ന് എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്വത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കാൻ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും കർത്താവെ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുകയും ഇല്ല എന്ന് പറയുന്നു. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകോളം. നീ എന്റെ വലത്ത് പാദത്തിരിക്കുകയെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അവർ ഒരിക്കെ ഒക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവക ആത്മാക്കളല്ലയോ? അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിനെ കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും മനസ്സിളക്കിയതിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തരുന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിപ്പൊഴിയും? നാം പ്രസ്താവിക്കുന്ന ഭാവി കാലത്തെ അവൻ ദൂതന്മാർക്കല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. സകലവും അവന്റെ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ന്നവനായ ക്രിസ്തു മരണം അവൻ ഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിയിച്ചവനായി നാം കാണുന്നു. സകലത്തിനും ലാഭവും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുരുഷന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായിരിക്കുന്ന യുക്തമാകുന്നു. വിശുദ്ധീകരിക്കപ്പെടുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനെ ലോപിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവവും എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരുടെ സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുകയും മോശെ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവിൻ തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. ഭവനത്തെക്കാളും ഭവനം ചമച്ചവനാധികം മാനമുള്ളത് പോലെ
യേശുവും മോശയേക്കാൾ അധികം മഹത്വത്തിനും യോഗ്യൻ എന്ന് എണ്ണിയിരിക്കുന്നു. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരുൾ ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അരുൾ ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയല്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തെളിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടകൃതയെ നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവേൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്ത് ഈ നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവേൻ. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിന്റെ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരെയാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്നും മോശ മുഖാന്തരം പുറപ്പെടുന്നവർ എല്ലാവരുമല്ലോ 40 ആണ്ട് ആരോട് കൃത്യിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണ് ഇട്ടത്. അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം ഇവർക്കും പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സത്വർവാഹനവും കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വിശിഷ്ടവരായ നാമോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കിൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷം അവൻ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്ന് നിവൃത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് ഒരേ ഇടത്ത് പറഞ്ഞിരിക്കുന്നു. എന്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ പിന്നെയും അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിപ്പാൻ ഇടശേഷിച്ചിരിക്കും. മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാൽ ഇത്ര കാലത്തിന്റെ ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു. യേശു അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെ കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു. ആകയാൽ ദൈവത്തിന്റെ ജനത്തിന് ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നും എന്ന പോലെ അവന്റെ സ്വസ്ഥയിൽ നിന്നും പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന് വൃതനായി തീർന്നു. അതുകൊണ്ട് ആര് മനസ്സിനക്കേഴിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളവനായി ഉള്ളതായി ഇരുവാത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ആകയാൽ ദൈവപുത്രനായ ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മനോഹരനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് മഹാപുരുവിൽ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത കൊണ്ടവനാകിയാൽ അറിവില്ലാത്തവരോട് വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിന് വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കുന്നവനുമാകുന്നു. എന്നാൽ അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുകയില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനായതുകൊണ്ട് മഹത്വം സ്വതവേ എടുത്തിട്ടില്ല.
നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് മരളി ചെയ്തവൻ അവനെ കൊടുത്തുവല്ലോ സ്ത്രീ. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് പറയുന്നു. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവരോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. പുത്രനെങ്കിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹോദര പുരോഹിതൻ എന്ന് നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറയാനുണ്ട് എങ്കിലും നിങ്ങൾക്ക് കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നത് കൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടെന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ. അവൻ ശിശുവല്ലോ കട്ടിയായിട്ടുള്ള ആഹാരം തിന്മകളെ തിരിച്ചറിയുവാൻ കഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുമായുള്ള പ്രായം തികഞ്ഞവർക്ക് പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് മാനസാന്തരം, ദൈവത്തിങ്കിലേക്കുള്ള ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, മരിച്ചവരുടെ പുനരുദ്ധാനം എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെ അതെ ഇതിനെ കുറിച്ച് ആദ്യ വചനം വിട്ട് പരിജ്ഞാനം പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുസരിക്കുന്ന പക്ഷം നാം ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്യുന്നവൻ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകബോധം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊണ്ടരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുറ്റുകളകാത്ര അതിന്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശപൂർണ വിശ്വാസം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുളിച്ചിരുന്നു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെയിരുന്നു, വാഗ്ദത്തം പ്രാപിച്ചു, വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യൻ സത്യം ചെയ്യുന്നത് ആണ് അവർക്ക് ഉറപ്പിനായി സകലവാദത്തിന്റെയും തീർച്ചയാകുന്നു. അതുകൊണ്ട് ദൈവം വാഗ്ദത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എത്ര അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചു. ഒരു ആണയാൽ ഉറപ്പുകൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തവരും ദൈവത്തിന്റെ ബോസ്ക് പറയുവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശേഷിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരിച്ചിലേക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ശലോം രാജാവ് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിനും പത്തിലൊന്ന് കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശലോം രാജാവ്, ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഇവർ എത്ര മഹാനെന്ന് നോക്കുകയും ഗോത്രപിതാം കൂടെയും അവന് പുള്ളയുടെ വിശേഷങ്ങളിൽ പത്തിലൊന്ന് കൊടുത്തുവല്ലോ. ലേവ്യപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണപ്രകാരം ദശാംശമാകുവാൻ കൽപ്പനയുണ്ട്.
അത് അബ്രഹാമിന്റെ കടിപ്രദേശത്തിന് ഉത്ഭവിച്ച സഹോദരന്മാരോടാകുന്നു വാങ്ങുന്നത്. എന്നാൽ അവരുടെ വംശാവലിയിൽ ഉൾപ്പെടുത്താത്തവർ അബ്രഹാമിനോട് തന്നെ ദശാംശം വാങ്ങിയും വാഗ്ദത്തങ്ങൾ പ്രാപിച്ചവനെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഉയർന്നവർ കാണവനെ അനുഗ്രഹിക്കുന്നു എന്നതിന് തർക്കം ഇതുമില്ലല്ലോ. ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധിയിൽ പറയാം. അവന്റെ പിതാവിനെ മൽക്കീസദേക്ക് എതിരിട്ടപ്പോൾ ലേവി അവന്റെ കടിപ്രദേശത്തുണ്ടായിരുന്നുവല്ലോ. ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണമാകുന്നെങ്കിൽ അതിന് കീഴിലല്ലോ ജനം ന്യായപ്രമാണം പ്രാപിച്ചത്. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വേറൊരു പുരോഹിതൻ വരുവാൻ എന്തൊരാവശ്യം? പൗരോഹിത്യം മാറിപ്പോകുന്ന പക്ഷം ന്യായപ്രമാണത്തിനും കൂടെ മാറ്റം വരുവാൻ ആവശ്യം. എന്നാൽ ഇതാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ? അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ. ആ ഗോത്രത്തിൽ ആരും യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല. യഹൂദയിൽ നിന്നും നമ്മുടെ കർത്താവ് ഉദിച്ചു എന്ന് സ്പഷ്ടമല്ലോ. ആ ഗോത്രത്തോട് മോശ പൗരോഹിത്യം സംബന്ധിച്ചു ഒന്നും കൽപ്പിച്ചിട്ടില്ല. ജഡസന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറൊരു പുരോഹിതൻ മൽക്കീസദേക്കിന്റെ സദസ്സനായി വിരിക്കുന്നുവെങ്കിൽ അത് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ തന്നെ എന്നല്ലോ സാക്ഷീകരിക്കുന്നത്. മുമ്പിലത്തെ കൽപ്പനയ്ക്ക് അതിന്റെ ബലഹീനതയും നിഷ്പ്രയോജന നിമിത്തം നീക്കവും ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. അവൻ ആണകൂടാതെ പുരോഹിതനായി തീർന്നു. ഇവനോ നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് സത്യം ചെയ്യുന്നു. അനുദിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇപ്പ ആണയോടുകൂടെ തന്നെ ആണകൂടാതെയല്ല എന്നതിന്റെ വണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വന്നിരിക്കേണ്ട പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മറ്റൊരു പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്ത പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്ക് ജനം പ്രതിയാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണിയുടെ വചനമോ എന്നേക്കും തികഞ്ഞവരായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതനായില്ലായിരുന്നു, ആകെയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവനുണ്ടല്ലോ. കൂടാരം തീർപ്പാൻ ിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗത്തിന്റെ നെഴലുമായി ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷേറിയ വാഗ്ദത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് എത്തോണം വിശേഷേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടമന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ അപേക്ഷിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവ് അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ ഐക്യപിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. അവർ എന്റെ നിയമത്തിന് നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചിട്ടില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിച്ച ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആവയാല വൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവരാകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ എളുപ്പാട്. തുരിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു
എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. ദൈവമേ സ്ത്രീനയ്ക്ക് യോഗ്യമാകുന്നു പറയുമോ?
ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു. ഹലോ ഹലോ ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്? രാജേഷ് മോഹനുകൾ. ആ, ഞാനിപ്പോ കണക്ട് ചെയ്തതുകൊണ്ട് സംശയമാണ്.
കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞു.
ആ, ഇടയ്ക്ക് എന്റെ ഫോൺ ഡിസ്കണക്ട് ആയിപ്പോയി.
പിതാവിനും പുത്രനും ശ്രദ്ധുള്ള റൂഹായിക്ക് സ്തുതി. അതുപോലെ നേകം തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗഖ്യത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ധന്യമാർന്ന ഒരു പ്രഭാതം വീണ്ടും ദൈവം നമുക്ക് ഒരുക്കി തന്നു. ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവം ഒരുക്കി തന്ന ഈ വിലയേറിയ നിമിഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ലോകത്തിൽ അതിമതി നടപാടുമ്പോഴും ശാന്തമായി തന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അല്പസമയം പ്രാർത്ഥിക്കാനും ദൈവശബ്ദം കേൾപ്പാനും ഒക്കെ ദൈവം നമുക്ക് അവസരം വിലയേറിയ അവസരം ഒരുക്കിയതിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതോടൊപ്പം തന്നെ നാം അർപ്പിക്കുന്ന ഈ കൂട്ടായ്മയും ആരാധനയും അപേക്ഷകളും പ്രാർത്ഥനകളൊക്കെ തന്റെ മഹനീയ സന്നിധിയിൽ എത്തിച്ചേരുവാൻ ദൈവമേ അടുത്ത പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥന ദൈവഭാവം നമർത്താം. ഈ ശുശ്രൂഷയില് തുടക്കമിടുകയും ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് വന്യ മാമനച്ചൻ, വന്യ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠതയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യമാർന്ന ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിച്ചിരിക്കുന്നത് വന്യ സെറാപോളച്ചനെയാണ്. അച്ഛൻ കാനഡയിൽ നിന്നാണ് ഈ ശുശ്രൂഷയിലേക്ക് സംബന്ധിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛനെയും നിങ്ങളെല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. നമ്മൾ ചെലവഴിക്കുന്ന ഈ സമയം സ്വർഗം തുറക്കുവാൻ ദൈവം നമ്മുടെ അപേക്ഷ കേൾക്കാൻ ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 149-ാമത്തെ ഗീതം, വളരെ സുപരിചിതമായ 149-ാമത്തെ ഗീതം സമർപ്പിക്കുകയാണ്. ആശ്വാസത്തിന് ഉറവിടമാം ക്രിസ്തു, നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളിയ അരുമദാഥന്റെ സ്നേഹവും വാത്സല്യവും ആ ഉറപ്പുള്ള സ്വരവും നമുക്ക് ശ്രവിക്കാം. കഷ്ടതകളും പ്രയാസങ്ങളും ഭാരങ്ങളും ഒക്കെ അനവധി ജീവിതത്തിൽ കടന്നു വരുമ്പോഴും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് നിരന്തരം നമ്മുടെ ഹൃദയ ശ്രവണ പഠനങ്ങളിലൊക്കെ പ്രതിധ്വനിക്കുന്ന ആ ഇമ്പകരമായ ശബ്ദം നമുക്ക് അനുസ്ഥാനം ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമുക്ക് യാത്രയാകാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, എന്റെ അടുക്കിലേക്ക് വരുവിൻ. ആശ്വാസമില്ലാതെ അലയുന്നവരെ ആണിപ്പാടുള്ള വൻകരം നീട്ടി നിന്നെ ഞാൻ വിളിക്കുന്നു. നമുക്ക് നമ്മളെ നിരന്തരം ആ സ്നേഹത്തിന്റെ ആഴത്തിൽ ഊഷ്മളതയിൽ സ്വീകരിക്കുവാൻ തക്കൊണ്ട് ഒരുങ്ങിയിരിക്കുന്ന കർത്തൃ സന്നിധിയിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായി അപേക്ഷയ്ക്കായിട്ട് അടുത്ത ചില സുവിശേഷ ഗീതങ്ങളിലെ ഗീതം ചേർന്ന് നമുക്ക് പാടാം.
ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ. ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ പുറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ രോഗങ്ങളാൽ മനം തകർന്നവരെ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ രോഗങ്ങളാൽ മനം തകർന്നവരെ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവാ. ആശ്വാസത്തിൻ ഉറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങോ മുട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിൽക്കൽ വന്നിങ്ങോ മുട്ടിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, മരുമപിതാവിന്റെ ഇമ്പസ്വരം നീയിന്നു ശ്രവിച്ചിടുമോ, അരുമപിതാവിന്റെ ഇമ്പസ്വരം നീയിന്നു ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ പുറവിടമാ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ജീവനപുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനും വായുവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃതി ഉണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ഉദ്ദേശം കൈകൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണാവേ നിനക്ക് സ്തുതി, പാപികളായ ഇടിയാരോട് തന്നെ ചെയ്യുന്ന മത്സ്യാരാജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ. ദുർഗസനായ ഞങ്ങളുടെ നാളെ നിന്റെ നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൈവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ അടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരിശീലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനിയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞവരുടെ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, ദൂതരകളുമായ കർത്താവെ ശ്രമിച്ച വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൂർത്തം അറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവംപുരാനും നീ അപേക്ഷിക്കണമേ. ആമീൻ.
പറയ്ക്കുമോ അതെന്തുമില്ലാത്ത പിതാവിന്റെ വചനമായ കർത്താവേ ശ്രമിച്ച വ്യർത്ഥമായ അന്യ ചിന്തകളിൽ നിന്നും നിന്റെ പൂർണ്ണ സ്നേഹത്തിന്റെ അടയാടുക്കളിലേക്ക് ഞങ്ങളുടെ ബോധങ്ങളെ ആകർഷിക്കണമേ. തന്റെ രശ്മിയാ സംസാരശക്തിയുള്ള എല്ലാവരുടെയും ബോധങ്ങളെ പ്രകാശിപ്പിക്കുവാനായി പിതാവിൽ നിന്നുള്ള കതിരായവനെ നിന്റെ പ്രകാശത്താൽ നീ ഇരിക്കുന്ന പ്രകാരം നിന്നെ കാണുവാനും നിന്റെ കൃപയുടെ വായുവിൽ നിന്ന് മരണമില്ലാത്തവനും നാശമില്ലാത്തവരുമായ ജീവനെ ശ്വസിപ്പാനുമായിട്ട് ഞങ്ങളുടെ ബോധത്തിനകത്ത് നിന്റെ നിത്യപ്രകാശത്തെ ശോഭിപ്പിക്കണമേ. തന്റെ പ്രകാശത്താൽ ശരീരികളായിട്ടുള്ള എല്ലാവരെയും ആത്മീയരാക്കി തീർക്കുന്നവനായ പ്രകാശത്തിനുള്ള പ്രകാശമായവന് ശരിയായി എന്നിൽ നിന്റെ പ്രകാശത്തെ ശോഭിപ്പിക്കണമേ. നിന്റെ രശ്മികളുടെ ഉഗ്രതയാലും നിന്റെ കതിരുകളുടെ ചൂടിനാലും അതിരില്ലാത്ത നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ ഉണർവോടുകൂടെ സഞ്ചരിച്ചുകൊണ്ട് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ വിസ്തൃഹായെയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം തന്നിരിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കായി ലഭ്യമായിരിക്കുന്നത് അത് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് യാത്ര ചെയ്യാം. നമുക്കറിയാം ലോകം പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ലോകത്തിന്റെ തലത്തിൽ മാത്രമൊന്നും അല്ല, അല്ലെങ്കിലും മനുഷ്യനുണ്ടാക്കുന്ന പ്രശ്നങ്ങള്, വൈരാഗ്യങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൽ നടപാടുമ്പോഴും അല്പസമയം ഈ സമയം നമുക്ക് ലഭ്യമായിരിക്കുന്ന നിമിഷങ്ങളൊക്കെ കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും കുറെ കൂടെയൊക്കെ നമ്മുടെ ജീവിതത്തെ പറ്റി ഒരു ആത്മപരിശോധന നടത്തുവാനും ഒരു ശുദ്ധീകരണം പ്രാപിക്കാനുമുള്ള ഒരു വലിയ നിമിഷമായിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ബുധനാഴ്ചയുള്ള ഈ കൂട്ടായ്മ നമ്മളെ ആ ഒരു തലത്തിൽ ഒരുപാട് മാറ്റം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ലഭ്യമായിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിരന്തരമായി നമ്മൾ നടത്തുന്ന ബുധനാഴ്ച പ്രാർത്ഥനയിൽ അനേക വൈദികരുടെ പ്രസംഗങ്ങള്, അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ കടന്നിലുള്ള പ്രാർത്ഥനകള്, അത് രോഗികൾക്ക് ആശ്വാസം ലഭ്യമാകുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ശുദ്ധീകരണത്തിന് ഈ പ്രാർത്ഥന കൂട്ടായ്മ ഉതകുന്നുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനീഭവിക്കത്തക്കവണ്ണം ഈ കൂട്ടായ്മ ഒരു അനുഗ്രഹമായി മാറുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് നമ്മുടെ ഒക്ടോബർ 2-ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ 10 വർഷം നമ്മൾ പിന്നിടുകയാണ്. ദൈവം മുമ്പാകെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം ഒരാഴ്ച പോലും എനിക്ക് തോന്നുന്നു ഈ 10 വർഷത്തിനോടക്ക് ഒരാഴ്ച വല്ലതും മുടങ്ങിയിട്ടുള്ളൂ. കാരണം അത് ഫോണിന്റെ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. എങ്കിലും ഉള്ള ആളുകളൊക്കെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ച പോലും നിരന്തരമായി മുടങ്ങാതെ വളരെ നല്ല രീതിയിൽ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടുപോകാൻ ഭദ്രാസനത്തിലെ മുതലുള്ള ആളുകളെല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് 10 വർഷമാകുന്ന ആ ദിനം പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനകളൊക്കെ സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഭദ്രാസനത്തിൽ എല്ലാ ആഴ്ചയിലും ഞാൻ ഫോണുകളൊക്കെ നോക്കുമ്പം എനിക്ക് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പോലെയുള്ള മനോജ് എനിക്ക് അതിന്റെ ലിസ്റ്റ് അയച്ചു തരുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. കാരണം എല്ലാ ആഴ്ചയിലും കുറഞ്ഞത് ഒരു 300-350 ആളുകൾ, ന്യൂയോർക്ക് ഏരിയയിലാണെങ്കിലും അതുപോലെ തന്നെ ഹ്യൂസ്റ്റൺ നമ്മുടെ സൗത്ത് വെസ്റ്റിലാണെങ്കിലും നോർത്ത് ഈസ്റ്റിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഒക്കെ ആളുകൾ ഒരുപാട് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരാഴ്ചയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അച്ഛൻ എന്ത് സംഭവിച്ചു എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ഈ ഭദ്രാസനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി ഏറ്റവും അഭിവാജ്യ ഘടകമായി മുന്നോട്ടു പോകുന്നു, അതിന് ദൈവം നമ്പുരാൻ ഇടയാക്കുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷവും ദൈവം മുമ്പാകെ നന്ദിയുമുണ്ട്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ നേതൃത്വം കൊടുക്കുന്നവരെയും സഹകരിക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും സ്നേഹവും പ്രാർത്ഥന അറിയിക്കുന്നു. നമ്മുടെ അടുത്ത ആഴ്ച അഭിയുന്ന തിരുമനസ്സുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും അന്ന് പ്രത്യേകമായിട്ടുള്ള ചില മീറ്റിംഗ് പോലൊക്കെ സംഘടിപ്പിക്കാനും മനസ്സിൽ ആഗ്രഹമുണ്ട്. അതൊക്കെ നടക്കാനായിട്ട് പ്രത്യേകിച്ച് കോവിഡിന്റെ സമയത്ത് നടക്കാനായിട്ട് പല അസൗകര്യങ്ങളുണ്ടെങ്കിലും അത് ഭംഗിയായിട്ട് നടക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ദൈവസന്നിധിയിൽ വളരെ സ്നേഹത്തോടെ നിങ്ങളോട് ഉറപ്പിക്കുകയാണ്. നമ്മള് സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ യഹോവയ്ക്കായിട്ട് കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എന്റെ ഗമനത്തെ സ്ഥിരമാക്കി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭാഗ്യം ചെയ്ത ജനതയാണ് നമ്മൾ. കാരണം ദൈവത്തെ അറിയുകയും ദൈവ ശബ്ദം കേൾക്കുകയും ദൈവത്തിന് പാടുകയും ഹൃദ്യമായി ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു ജനതയായതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ലോകത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ജനതയാണ് നമ്മൾ. അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ആ ഭാഗ്യം എന്നേക്കും നിലനിൽക്കട്ടെ. ഈ ലോകത്തിൽ ഞാൻ നിലവിളിക്കുമ്പോൾ ലോകത്തിൽ കഷ്ടതയുണ്ട്, പക്ഷെ ഈ കഷ്ടതയുടെ മധ്യത്തിൽ നിലവിളിക്കുമ്പോൾ എന്നെ കേൾക്കാൻ ഉയരങ്ങളിൽ ഒരു ശക്തി ഉണ്ടെന്ന് അറിയുകയും ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ എന്താണ് പറയേണ്ടത്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു ഭാഗ്യം ചെയ്ത ജനതയാണ്. ഈ പ്രാർത്ഥനകളും കൂട്ടായ്മകളും ഒക്കെ ആ ഒരു ഭാഗ്യാവസ്ഥയെ കൂടുതൽ നമ്മളെ അറിയിക്കുന്നതാണ്, ബന്ധപ്പെടുത്തുന്നതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അനേകർക്ക് ആശ്രയമായി നമ്മുടെ ഈ കൂട്ടായ്മ വളരട്ടെ. അതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സെറാപ്പോൾ അച്ഛനാണ്. അച്ഛന് കോലഞ്ചേരി പള്ളി ഇടവകാംഗമാണ്. അച്ഛന് ഒരു സന്യാസി വൈദികനാണ്. അച്ഛനിപ്പോഴ് കാനഡയിലാണ് നമ്മുടെ ഇടവകയിൽ ഭദ്രാസന ശുശ്രൂഷ ചെയ്യുന്നത്. സഭയുടെ വിവിധ മേഖലകളിലൊക്കെയും അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരിൽ വന്നിയ സെറാപ്പോൾ അച്ഛനെ അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ഐസകച്ചന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഐസകച്ച
ഉണ്ടുണ്ട്.
അച്ഛൻ അച്ഛൻ ഒരു പാട്ട് ഏതെങ്കിലും ഒന്ന് എടുക്കാമെങ്കിൽ എനിക്ക് സെറാപ്പോൾ അച്ഛനെ ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ ഒരു തടസ്സമുണ്ട്. ഞാൻ അച്ഛനെ വിളിച്ചുകൊണ്ട് കണക്ട് ചെയ്യുക. അച്ഛനെ സൗകര്യപ്പെടുകയാണെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു പാട്ട് പാടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഓക്കെ, ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് കയറി അച്ഛൻ ഒന്ന് ലീഡ് ചെയ്താ. ഓക്കെ.
എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നാരംഭിക്കുന്ന ഗീതം സുപരിചിതമാണ്. ദൈവസന്നിധിയിൽ ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം തന്നതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേടവേ പ്രിയനേ, തിരുനാമമുയർത്തട്ടെ തീർന്നിടേടവേ പ്രിയനേ, തിരുനാമമുയർത്തട്ടെ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണവേ ദിവ്യ ശോഭയാൽ എന്നെ നയിക്കണവേ, എന്നിൽ നിൻ സ്വഭാവം പകരണവേ ദിവ്യ ശോഭയാൽ എന്നെ നയിക്കണവേ. അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേടവേ പ്രിയനേ,
സെറാപ്പോൾ അച്ഛൻ ഒന്ന് ഹലോ പറയാമോ അച്ഛാ? അച്ഛന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കട്ടെ. അച്ഛൻ സെറാപ്പോൾ അച്ഛൻ അച്ഛനെ ഇന്നത് ജോയിൻ ചെയ്തിട്ടുണ്ട് അച്ഛനെ, പക്ഷെ അച്ഛന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അച്ഛൻ മ്യൂട്ട് ചെയ്തിട്ടാണോ അച്ഛാ നോക്കിയെന്ന്, അച്ഛന്റെ ഫോൺ മ്യൂട്ടാണോ?
എന്നൊന്നുള്ള സംഭവിച്ചെന്ന് ഞാൻ നോക്കട്ടെ. അച്ഛൻ്റെ ഫോണിൽ എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട് തോന്നുന്നു. ഓക്കെ സാർ, എനിക്കൊന്ന് അച്ഛൻ്റെ ആ ഫോണ് കാനഡയിൽ ആയതുകൊണ്ടായിരിക്കും അച്ഛൻ്റെ ആ ഫോണ് ഞാൻ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ വൈസൊക്കെ ഒക്കെ തുറന്ന് രണ്ട് ലൈനിലൂടെ പാടാം. ഞാൻ അച്ഛനെ ഒന്നുകൂടെ കണക്ട് ചെയ്ത് വേറൊരു ഓപ്ഷൻ ഉണ്ട് നോക്കട്ടെ.
നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ, തിരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ, ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവതി, അങ്ങേ വാഴ്വിനായി മാത്രം തീരടവേ. ഭൂവിൽ ഞങ്ങൾക്കല്ല വാനവതി.
അതെ, ഇപ്പോഴോ ഇപ്പൊ കേൾക്കാമെന്നൊക്കെ. ഹലോ,
കേൾക്കാം
അച്ഛാ, കേൾക്കാമോ അച്ഛാ?
കേൾക്കാം, ഐസക്കച്ഛനാ പറയുന്നത്, കേൾക്കാം.
കേൾക്കാം അച്ഛ, ഇപ്പൊ കേൾക്കാം. ഹലോ, കേൾക്കാമല്ലോ അച്ഛാ.
കേൾക്കാം.
ഓക്കെ, താങ്ക് യു, താങ്ക് യു അച്ഛാ. അച്ഛാ തുടങ്ങാമോ? രാജേഷ് അച്ഛാ,
രാജേഷ് അച്ഛൻ. രാജേഷ് അച്ഛനെ ഞാൻ അച്ഛനെ വിളിക്കാനായിട്ട് ഞാൻ ഫോൺ ഡിസ്കണക്ട് ചെയ്തായിരുന്നു. ഓക്കെ അച്ഛാ, അച്ഛനെ ഇപ്പൊ കേൾക്കാം. അച്ഛൻ തുടങ്ങിക്കോളാം, തുടങ്ങിക്കോളാം.
ഓക്കെ സാർ, താങ്ക് യു, താങ്ക് യു. പ്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എത്രയും ബഹുമാനപ്പെട്ട ആചാര്യ ശ്രേഷ്ഠർ, സ്നേഹമുള്ള മാതാപിതാക്കളെ, വളരെ സന്തോഷമുണ്ട്. ദൈവകൃപയാല് ഈ ഒരു പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും ദൈവവചനം പങ്കുവയ്ക്കുവാനുമായിട്ട്, പ്രത്യേകിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നദ്ധിയിലായിരിക്കുക എന്നത് വലിയൊരു ആ ദിവസത്തിൻ്റെ നമുക്ക് വലിയൊരു ശക്തി ലഭിക്കുന്ന നിമിഷങ്ങളാണ്. ഇന്ന് അല്പസമയം ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്ന വേദഭാഗം വെളിപാട് പുസ്തകം 3:15. വെളിപാട് പുസ്തകം 3:15. The book of Revelation, chapter 3, verse 15. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. നമുക്ക് ഇന്നത്തെ ഈ സമയത്ത്, പ്രത്യേകിച്ചും വലിയൊരു പ്രതിസന്ധിയിലൂടെയെല്ലാം കടന്നു പോകുന്ന ഈ സമയത്ത്, ദൈവം നമ്മോടും അരുളി ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. പ്രത്യേകിച്ചും നമുക്കറിയാം, വെളിപാട് പുസ്തകം ആദ്യ ഭാഗത്തിലെല്ലാം 7 സഭയ്ക്കെഴുതുന്ന കത്തുകളാണ്. അതില് തെവത്കയിലെ സഭയുടെ ദൂതന് എഴുതുന്ന ഒരു കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇവിടെ വായിച്ചത്. നീ ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. യേശു തമ്പുരാന്റെ പ്രസംഗ വേദിയിലെല്ലാം യേശു തമ്പുരാൻ പരിചയപ്പെടുത്തുന്ന വിശ്വാസി സമൂഹങ്ങളെ നമ്മളൊന്ന് പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ, യേശു തമ്പുരാൻ തരംതിരിക്കുന്നത് ഒരിക്കലും ഒരു മതത്തിന്റെ പേരിലോ, അല്ലെങ്കിൽ ഒരു ജാതിയുടെ പേരിലോ, അല്ലെങ്കിൽ അവന്റെ അവസ്ഥയുടെയോ അവന്റെ സാഹചര്യത്തിന്റെ പേരിലോ ഒന്നുമല്ല. അവന്റെ കുടുംബ മഹിമയുടെയോ സംസ്കാരത്തിന്റെയോ ഒന്നിന്റെ പേരിലുമല്ല യേശു തമ്പുരാൻ ജനങ്ങളെ തരംതിരിച്ചിരുന്നത്. ജനങ്ങളെ തരംതിരിച്ചത് 3 തരത്തിലായിരുന്നു. അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നു. നമുക്കറിയാം, യേശു തമ്പുരാൻ ഓരോ വ്യക്തികളെ വിളിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു തമ്പുരാൻ അവരിലേക്ക് കടന്നു ചെല്ലുന്നത്. അണ്ട് മൂന്ന് രീതിയിൽ, അല്ലെങ്കിൽ മൂന്ന് തരം തിരിച്ചിട്ടുണ്ട്. അത് ഒന്ന് വിശ്വാസി, രണ്ട് അവിശ്വാസി, മൂന്ന് അല്പവിശ്വാസി. പ്രത്യേകിച്ചും എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1 അവിടെ വളരെ ഭംഗിയായിട്ട് വാട്ട് ഈസ് ഫെയ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. അപ്പോ വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പാണ്, അതുപോലെ തന്നെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിനെ കുറിച്ചാണ് ആ വേദഭാഗത്ത് 11 എബ്രായർക്ക് എഴുതിയ ലേഖനം 11 മുഴുവനും പ്രതിപാദിക്കുന്നത്. അതിന്റെ 6 ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പോ ഈ വിശ്വാസത്തിന്റെ ഒരു ആഴമായ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ദൈവം നമ്മുടെ വിശ്വാസം അളക്കുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്? വിശ്വാസത്തിൽ ദൃഢപ്പെടുവാൻ വേണ്ടിയാണോ, അതല്ല വിശ്വാസത്തിൽ ആടി ഉലയുവാൻ വേണ്ടിയാണോ, അതോ ഒട്ടും വിശ്വാസമില്ലാതെ മാറി നിൽക്കുവാൻ വേണ്ടിയാണോ? ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിച്ചുവെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പ്രത്യേകിച്ചും യേശു തമ്പുരാനെല്ലാം തന്റെ പരിസ്ഥിതികാല ശുശ്രൂഷ സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6:24 അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്, രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് തന്നെ സേവിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. അപ്പൊ അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ദൈവത്തെയും മാമോനെയും. ഇവിടെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നു, യോഹനാൻ തന്റെ ജനങ്ങൾക്ക് എഴുതുന്ന സമയത്ത് പറയുന്നു, ഇവിടെ ശീതവാനും ഉഷ്ണവാനുമല്ല. ഇപ്പൊ രണ്ടും എക്സ്ട്രീം എൻഡിൽ നിന്നാണ് കാര്യങ്ങൾ പറയുന്നത്. യോഹനാൻ പറയുന്ന കാര്യങ്ങളും എക്സ്ട്രീം എൻഡാണ്, അതുപോലെ തന്നെ യേശു തമ്പുരാൻ പറയുന്നതും ഒരു എക്സ്ട്രീം എൻഡിൽ നിന്നുകൊണ്ടാണ്. കാരണം ദൈവത്തെയും മാമോനെയും, ദൈവം കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നിൽക്കുമ്പോൾ നീ മറ്റുള്ളവനെ സേവിക്കരുത്. അപ്പൊ നമ്മൾ പലപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ ഏത് വിഭാഗത്തിൽ പെട്ടു എന്നതിന് ചോദ്യത്തിന് നമുക്ക് ഒരു 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 ഡൗട്ടില്ലാതെ പെട്ടെന്ന് ഉത്തരം പറയുവാനായിട്ട് സാധിക്കും, നമ്മൾ മിഡിൽ പോർഷനിലാണ്. പ്രത്യേകിച്ചും സഭകളെല്ലാം നോക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം, കാത്തലിക് സഭയുണ്ട്, ഓർത്തഡോക്സ് സഭയുണ്ട്, അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭയുണ്ട്. പ്രൊട്ടസ്റ്റന്റ് സഭയുടെയും കാത്തലിക് സഭയുടെയും നടുക്കാണ് ഓർത്തഡോക്സ് സഭ എപ്പോഴും അതിന്റെ വിശ്വാസം എപ്പോഴും നിൽക്കുന്നത് എന്നെല്ലാം പറയുന്ന ഒരു ഒരു ഭാഗം. ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു മിതവാദിയായിട്ട് നിൽക്കുവാനായിട്ടാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. എവിടെ ചെന്നാലും നമുക്ക് ഒത്തിരി ഒരു എക്സ്ട്രീമെന്റിലേക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. കാരണം ഒരു എക്സ്ട്രീമെന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവനെപ്പോഴും അല്ലെങ്കിൽ അവൾക്കെപ്പോഴും വളരെ പ്രയാസം അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നതിന് യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഒരു മിഡിൽ പോർഷനിൽ നിൽക്കുവാനായിട്ടാണ് നമ്മൾ എപ്പോഴും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്, ആ സമയത്ത് പറയുന്നതുണ്ട്, അല്പവിശ്വാസികൾ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചു കേട്ട ഏവെങ്കിലും ഭാഗത്തിൽ പറയുന്നുണ്ട്, അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുവരായികാൽ തമ്മിൽ തമ്മിൽ പറയുന്നത് എന്ത്? അത്തായുടെ സുവിശേഷം 16:8 പറയുന്നതാണ്, പല സ്ഥലങ്ങളിലും
അല്പവിശ്വാസികളെ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം അല്പവിശ്വാസത്താൽ നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും നടക്കുകയില്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറയുന്നത്, നീ ഒന്നെങ്കിൽ ദൈവത്തിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ നീ മാമോന്റെ കൂടെ നിൽക്കുക. യോഹന്നാൻ പറയുന്നു, നീ ഒന്നെങ്കിൽ ശീതവാനാവുക, അല്ലെങ്കിൽ നീ ഉഷ്ണവാനാവുക, ഏതെങ്കിലും ഒരു തലത്തിൽ നിൽക്കുക. അതല്ലാതെ നീ അതിന്റെ രണ്ടിന്റെ മധ്യത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട്, എന്റെ വായിൽ നിന്ന് നിന്നെ ഉമ്മിണ്ണ് കളയും, നിന്നെ ഞാൻ തുപ്പിക്കളയും, നിന്നെ എനിക്ക് ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് ആവശ്യമില്ല. ഒന്നുകിൽ നീ വിശ്വാസിയായിരിക്കുക, അല്ലെങ്കിൽ നീ അവിശ്വാസിയായിരിക്കുക. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ എല്ലാം പറയുന്നത് അവിശ്വാസമുള്ള തലമുറയെ യേശു തമ്പുരാൻ വിളിക്കുന്നതാണ്. മർക്കോസിന്റെ സുവിശേഷം 9:19 മത്തായിയുടെ സുവിശേഷം 17:17 എല്ലാം വിളിക്കുന്നത് അവിശ്വാസമുള്ള തലമുറയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് അവിശ്വാസമുള്ള തലമുറയെയും വിശ്വാസമുള്ള തലമുറയെയും ദൈവത്തിന് രക്ഷിക്കുവാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല, പ്രയാസമുണ്ടാവുകയില്ല. എന്നാൽ ഏറ്റവും പ്രയാസമുള്ള ഒരു സമൂഹമാണ് അല്പവിശ്വാസികൾ. അതുകൊണ്ടാണ് പലരും യേശു തമ്പുരാന്റെ കൂടെ നടക്കുമ്പോൾ യേശു തമ്പുരാൻ അവരെ മാറ്റി നിർത്തുന്നതും അല്പവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലേക്ക്, ഒന്നെങ്കിൽ വിശ്വാസത്തിലേക്ക് വരണം, അല്ലെങ്കിൽ അവൻ അവിശ്വാസത്തിലേക്ക് പോകണം. ഞാൻ ഈ അടുത്തിടെ എന്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ അദ്ദേഹം ഒരു വേറൊരു മതത്തില് ഇരുന്ന ഒരാളാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു നിരീശ്വരവാദിയാണ്, ദൈവമുണ്ട് എന്നൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ഞാനും അവനും പലപ്പോഴും ഞങ്ങളിങ്ങനെ ഡിബേറ്റ് നടത്താറുണ്ട്. അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള ഒരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്. അപ്പോ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ എങ്ങനെയാണ് ദൈവമുണ്ടെന്ന് അച്ഛന് പറയാനായിട്ട് സാധിക്കുന്നത്, പ്രത്യേകിച്ചും ഈ പ്രതിസന്ധി, ഈ വന്നിരിക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ഈ കോവിഡ് കാലം, അത് നിങ്ങളുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ, അത് വന്നാൽ എങ്ങനെ അതിനെ മാറ്റാൻ, അങ്ങനെ എന്തെങ്കിലും പരാമർശിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ സംസാരിക്കുവാനായിട്ട് ഇടയായി. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നൊരു ഭാഗമുണ്ട്, പഴയ നിയമത്തില് രണ്ടു പേരെ പരിചയപ്പെടുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഒന്ന് ഫറവോനും രണ്ട് ഷൗലും. ഫറവോൻ എന്ന് പറയുന്നത് തിന്മയെ സൂചിപ്പിക്കുന്നതാണ്, ഷൗലും തിന്മയെ സൂചിപ്പിക്കുന്നതാണ്. അവിടെ ഷൗലിനെ എതിരായിട്ട് അല്ലെങ്കിൽ ഷൗലിന്റെ വേറൊരു ഒരു സൈഡിൽ നിൽക്കുന്നത് ദാവീദാണ്, അതുപോലെ ഫറവോന് എതിരായിട്ട് നിൽക്കുന്നത് മോശയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധമാണ്, നന്മയും തിന്മയും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു പല പദങ്ങളിലും പറയുന്നുണ്ട് ദൈവം ഷൗലിന്റെ ഹൃദയം കഠിനമാക്കി, ദൈവം ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. എന്തിനാണ് ദൈവം ഈ തിന്മയെ വീണ്ടും കഠിനമാക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവിശ്വാസത്തെ കൂടുതൽ അവിശ്വാസത്തിലേക്ക് നയിക്കുന്നത്, എന്തിനാണ് വിശ്വാസിയെ കൂടുതൽ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്? അപ്പൊ ഒന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നന്മയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ നന്മയിലേക്ക് കൂടുതൽ കൊണ്ടുവരികയും തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തിന്മയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ കാരണം ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു എക്സ്ട്രീമെന്റിൽ, നീ ഒന്നെങ്കിൽ നീ പോ, നീ പിശാചിന്റെ കൂടെ പോ, നീ അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ ഇരിക്ക, ദൈവത്തോട് ചേർന്നിരിക്കുക, ഇങ്ങനെ പറയാനായിട്ടുള്ള ഒരു കാരണം നമ്മള് പലപ്പോഴും നമ്മളോടുള്ള ഒരു ചോദ്യം തന്നെയാണ്, എന്തിനാണ് ദൈവം ഇങ്ങനെ യേശു തമ്പുരാൻ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു വശത്ത് നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു അവിശ്വാസിയെ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വലിയ പ്രയാസമില്ല. വിശ്വാസി എപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് അവനെയും രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് പ്രയാസമുണ്ടാവുകയില്ല. എന്നാൽ ഉറക്കം നടിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അഭിനയിച്ചുകൊണ്ട്, ഇന്ന് ജീവിതത്തിൽ നമ്മളെല്ലാവരും അഭിനയിക്കുകയാണ്, ഈ അഭിനയം പലപ്പോഴും കുടുംബ ജീവിതത്തിലായിരുന്നാലും സഭാ ജീവിതത്തിലായിരുന്നാലും ഏതൊരു ജീവിതത്തിലായിരുന്നാലും സാമൂഹികമായ സമൂഹത്തിലായിരുന്നാൽ പോലും എവിടെയായിരുന്നാലും നമ്മൾ പരാജയപ്പെടുകയാണ്. അതാണ് ഏറ്റവും വളരെ വ്യക്തമായ ഒരു ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അഭിനയിക്കേണ്ടതല്ല, നമ്മൾ ജീവിക്കേണ്ട യഥാർത്ഥത്തിൽ റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കേണ്ട. ഇന്ന് വെർച്വൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കല്ല നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മീറ്റിംഗ് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാം, ഇതെല്ലാം വെർച്വൽ മീറ്റിംഗ് ആണ് നടക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട്? കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ ഒരു സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഉറക്കം നടിക്കുന്ന അഭിനയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് അതിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല, വളരെ പ്രയാസമാണ്. എന്നാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് എഴുന്നേൽപ്പിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉറക്കം ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയെയും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ യഹൂദരെ വിളിക്കുന്നത് അല്പവിശ്വാസികളെ, കൂടുതൽ യഹൂദന്മാരെയും വിളിച്ചുകൊണ്ടിരുന്നത് അല്പവിശ്വാസികൾ എന്നായിരുന്നു. അതുകൊണ്ട് ഇവിടെ യോഹനാൻ പറയുകയാണ്, തന്റെ ലേഖനത്തിൽ പറയുകയാണ്, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തെറ്റാണെങ്കിൽ തെറ്റിന്റെ കൂടെ നിൽക്കുക, പിന്നീട് എപ്പോഴാ തെറ്റിന്റെ കൂടെ തന്നെ നിൽക്കുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ എപ്പോഴെങ്കിലും ദൈവത്തിന് തിരുത്തുവാനായിട്ട് സാധിക്കും. അതല്ല, നീ പറയുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ജീവിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കുമ്പസാരിക്കാനെല്ലാം വരുമ്പോൾ, വിശുദ്ധ കുമ്പസാരത്തിലെല്ലാം പങ്കെടുക്കുമ്പോൾ, അച്ഛൻ ഞാൻ വലിയ തെറ്റുകളൊന്നും ചെയ്തില്ല. ഇതാണ് പലരുടെയും കുമ്പസാരത്തിൽ പറയുന്ന കാര്യം. വലിയ തെറ്റ്, വലുതോ ചെറുതോ എന്ന് ഒരിക്കലും പാപത്തെക്കുറിച്ച് പറയുന്നില്ല. പാപത്തിന്റെ വലിപ്പം ചെറുപ്പമൊന്നും നമ്മളല്ല നിശ്ചയിക്കുന്നത്, ദൈവമാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് കുമ്പസാരിക്കാൻ, കുമ്പസാര കൂട്ടിലേക്ക് നീ കടന്നു വരുമ്പോൾ, ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ, ചെയ്തു പോയിരിക്കുന്നത് ആയ പാപങ്ങൾ ഏറ്റുപറയുക എന്ന് മാത്രമേ അവിടെ പിതാക്കന്മാര് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നതുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവികമായ നൽവരങ്ങൾ നേടിയെടുക്കുവാനായിട്ട് സാധിക്കണം. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽന്നുകൊണ്ട് നമുക്ക് ട്രൂ ഓഫ് ഫോൾസ് എന്നൊരു ചോദ്യത്തില് നമുക്ക് ഒരിക്കലും അതിന്റെ ട്രൂവിന്റെ പകുതിയും ഫോൾസിന്റെ പകുതിയും എടുത്തുകൊണ്ട് ട്രൂഫാന്ന് ഒന്നും പറയാനൊന്നും പറ്റില്ല, ഇല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് പകുതി ശരിയാണ് പകുതി തെറ്റാണെന്നൊന്നും പറയാനുള്ള, ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നിൽക്കുക. നീ ട്രൂവിന്റെ ഭാഗത്താണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ ഫോൾസിന്റെ ഭാഗത്താണെങ്കിൽ ഫോൾസ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവം ആഗ്രഹിക്കുന്ന ഒരിക്കലും അവിശ്വാസികളുടെ സമൂഹത്തിലേക്ക് പോകുവാനല്ല, എന്നാൽ വിശ്വാസത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം, സാധിക്കട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനൊരു അവസരം തന്ന അച്ഛനോടും ഇതിന്റെ ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ.
കർത്താവിൽ ഏറെ സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ വളരെ അനുഗ്രഹത്തോടും ആരോഗ്യത്തോടും സമ്മേളിച്ച എല്ലാ വിശ്വാസ സമൂഹവുമേ, ക്രിസ്തുയേശുവിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം തന്ന ഭാഗ്യ അവസരത്തിനായിട്ടങ്ങ് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. വെളിപാട് പുസ്തകത്തിന്റെ 3:15 ആസ്പദമാക്കി വേദപുസ്തകത്തിലെ ചില ചിന്തകൾ, തെറ്റും ശരിയും അതിന്റെ ആന്തരിക പ്രൗഢിയും ആന്തരിക അർത്ഥവും ഒക്കെ വിശദമാകത്തക്ക വണ്ണം ബഹുമാനപ്പെട്ട തെറാപ്പോൾ അച്ഛൻ, അദ്ദേഹം കാനഡയിൽ വാൻകൂവർ സ്ഥലത്ത് നിന്നുകൊണ്ടാണ് നമ്മളോട് ഇന്ന് സംസാരിച്ചത്. ആ സന്ദേശത്തിന് നമുക്ക് എല്ലാവർക്കും അച്ഛനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് പ്രകാശിപ്പിക്കാം. വെളിപാട് പുസ്തകം 22 ഒരു പുസ്തകമാണ്. പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകളേക്കാൾ സെക്റ്റേറിയൻസും ന്യൂ ജനറേഷൻ ചർച്ചുകളുമൊക്കെ വളരെ ഭംഗിയായി ഇത് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിനകത്തുള്ള ന്യൂമറോളജി, അതോടൊപ്പം തന്നെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന സയൻസ് ആൻഡ് സിമ്പിൾസ്, ഈ വിഷയങ്ങളൊക്കെ ഏത് മനുഷ്യനെയും പെട്ടെന്ന് മുൾമുനയിൽ നിർത്താൻ പറ്റുന്ന ഒരുപാട് ആശയങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം. ആ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭീഷണിക്കോ ഭയപ്പെടുത്തുവാനോ ഉത്കണ്ഠയിലേക്ക് കൊണ്ടുവരുവാനോ ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു പുസ്തകമാണെങ്കിൽ ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. നിത്യജീവൻ എന്ന ഒരു ജീവിതം, അതിന് ഉതകുന്നൊരു ജീവിതമുണ്ടല്ലോ. മരണം കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം നിശ്ചയമായിട്ടും ഉണ്ടെന്നും നമ്മളെ പഠിപ്പിക്കുവാൻ സ്വർഗം എന്ന ആശയത്തെ വളരെ വിശദമായും ഭംഗിയായും ചിത്രീകരിക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് ഓർത്തഡോക്സ് സഭ ഇതിനെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അതിന്റെ തുടക്കഭാഗം വായിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്. പതിവ് പോലെ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചകളും ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസങ്ങളിൽ ഒത്തുകൂടുന്ന ഒരു പതിവ് ശീലമാക്കിയ കർത്താവിന്റെ ഇളയ ശിഷ്യനായ യോഹന്നാൻ യൗവനകാലത്ത് കർത്താവിനെ പരിചയപ്പെട്ടു. 96 or 97 വർഷം ജീവിച്ചിരുന്നു എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അന്നുവരെയും പരിചയപ്പെട്ട നാൾ മുതൽ മരിക്കുന്ന സമയം വരെയും നിർത്താതെ മടുത്തുപോകാതെ ദൈവസ്നേഹത്തിൽ തന്റെ ജീവിതത്തെയും ഹൃദയത്തെയും ബന്ധിപ്പിച്ച ആ മനുഷ്യൻ ക്രിസ്തുവിനെ സ്നേഹിച്ചു, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഒരേ കാരണത്താൽ നാട് കടത്തപ്പെടുകയാണ്. അങ്ങനെ നാട് കടത്തപ്പെട്ട സ്ഥലം ഗ്രീസ് എന്ന രാജ്യത്തെ ഒരു ദ്വീപ്, ആ ദ്വീപിന്റെ പേരാണ് പത്മോസ് ദ്വീപ്. ആ ദ്വീപിന്റെ പ്രത്യേകത നമ്മൾ പണ്ട് മുതലേ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഇനിയും മനസ്സിലാക്കാനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യവാസമില്ലാത്ത ഒരു ദ്വീപ്. ആ ദ്വീപിലേക്ക് മനുഷ്യജന്മമെടുത്ത ഒരു മനുഷ്യനെ നാട് കടത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ നമ്മളൊക്കെ ഇന്ന് ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഒരു ഭവനത്തിൽ ഒറ്റയ്ക്കായിരുന്നാൽ പോലും ഭയപ്പെടുന്നവരാണ് ഇന്നത്തെ തലമുറ. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടുമോ എന്നോർത്ത് ഉത്കണ്ഠാകുലരാകുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ദേവാലയത്തിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാവരെയും കണ്ട് പ്രാർത്ഥിക്കാനാണ് നമുക്കിഷ്ടം. ഇതൊക്കെ ഞാൻ ഉദാഹരണത്തിന് വേണ്ടി ഉപയോഗിച്ചതെന്ന് മാത്രം. അങ്ങനെയുള്ള ഒരു ഏകാന്ത ദ്വീപിലേക്ക് വന്യജീവികളും ക്രൂരമൃഗങ്ങളും എന്നാൽ സ്നേഹം നൽകുന്ന കൊച്ചു ജീവികളുമൊക്കെ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ നിശ്ചയിക്കപ്പെട്ട ജീവിതചര്യകളോ നിശ്ചയിക്കപ്പെട്ട ആഹാര മര്യാദകളോ ഒന്നും ലഭിക്കാത്തൊരു സ്ഥലത്തേക്ക് ചെന്ന് ഞായറാഴ്ചയായപ്പോൾ ഈ മനുഷ്യൻ പതിവ് പോലെ ഒരു കാര്യം ചിന്തിച്ചു. ചിന്തിച്ചത് മറ്റൊന്നുമല്ല, കർത്തൃമേശ ഉള്ള ദിവസമാണ് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം. ആ ദിവസത്തെക്കുറിച്ച് കൃത്യമായി ഓർമ്മ വന്നപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി സാഷ്ടാംഗ പ്രണാമം നടത്തി പ്രാർത്ഥനാപൂർവം ഏകനായി അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പാട്ടുകാരൻ പാടിയൊരു പാട്ട് ഓർമ്മയുണ്ട്, പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ. ആ വിശ്വാസത്തെ നഷ്ടപ്പെടുത്താതെ മുട്ടുകുത്തിയിരിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ, അതിനകത്ത് എഴുതിയിരിക്കുന്ന വേദപുസ്തകത്തിലെ മലയാള വാക്ക് ഇങ്ങനെയാണ്, ആത്മവിവശതയിൽ കർത്തൃദിവസത്തിൽ ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്ത ആശയങ്ങളെ വളരെ ഭംഗിയായി എഴുതുവാൻ അന്ന് തന്നെ എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുശേഷം എഴുതിയതായ ആ വിശേഷങ്ങൾ 7 സഭകളെ ആസ്പദമാക്കി ആ സഭയ്ക്ക് നൽകുന്ന ദൂതുകളായിട്ട് ഓരോ കാര്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട വിഷയം ഉയർന്നും പൊങ്ങിയും ഉള്ളൊരു സിംഹാസനത്തിൽ യേശു തമ്പുരാൻ ഇരിക്കുന്നു. ആ യേശു തമ്പുരാന് ചുറ്റും ആരൊക്കെ നിൽക്കുന്നു. വിശ്വാസം സ്വീകരിച്ച അല്ലെങ്കിൽ വിശ്വാസത്തിൽ ജീവിതം ക്രമപ്പെടുത്തിയ കടന്നുപോയ മനുഷ്യർ, മാലാഖമാരുടെ വൃന്ദങ്ങൾ, അതോടൊപ്പം തന്നെ നക്ഷത്രം പിടിച്ചിരിക്കുന്നവർ, അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സംഖ്യാശാസ്ത്രവും സയൻസ് ആൻഡ് സിമ്പിൾ, ഈ 2-3 കാര്യങ്ങൾ വളരെ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിലെ ഓരോ വാക്യങ്ങളും നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് വേറെ ശക്തി ഉണ്ടാകും. അതുമാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതം അർത്ഥശൂന്യം എന്ന് ഞാൻ വിളിക്കുന്നില്ല, അർത്ഥവത്താണ്. ആ അർത്ഥവത്താകുന്ന ജീവിതത്തിന്റെ ഒരു തുടർച്ചയായി നിത്യജീവൻ ലഭിക്കും. ആ നിത്യജീവൻ ലഭിക്കുവാൻ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കണം, ആ ചെയ്യുന്ന നന്മകളിലൂടെ നമുക്ക് നിത്യജീവനിൽ എന്തൊക്കെ പ്രാപ്യമാകാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതുമായ ഒരുപാട് നന്മകളുടെ ഒരു പൂർണതയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ, അതായത് സാധാരണ ഞായറാഴ്ചയും പെരുന്നാൾ ഞായറാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം പോലെ ഞാൻ എന്റെ പുസ്തകത്തിൽ വായിച്ചത് എനിക്ക് വലിയ ആശ്ചര്യം തോന്നി. പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ വലിയ പുളകം, അതെങ്ങനെയായിരിക്കും, ഇപ്രാവശ്യം ഏത് തിരുമേനിയാണ്, എന്തൊക്കെയാണ് പരിപാടികൾ, ഇങ്ങനെ ഒത്തിരി കൗതുകങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. കാരണം കാലഘട്ടത്തിലൂടെ ശീലിച്ചൊരു ശീലത്തിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ സാധാരണ ഞായറാഴ്ച കുറവുള്ളതാണെന്നല്ല, അതിലും വലിയൊരു പ്രതീക്ഷയോട് കടന്നു ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അനുഭൂതി പോലെയാണ് ഈ ലോകമാകുന്ന ഒരു ജീവിതത്തിൽ ജീവിതം തികച്ചതിന് ശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് വിശുദ്ധന്മാരോടും മാലാഖമാരോടും ഒക്കെ വസിക്കുവാനുള്ള ഒരു അവസരം നിനക്കുണ്ട് കുഞ്ഞെ എന്ന് ഓർമ്മപ്പെടുത്തുന്ന 22 അധ്യായമുള്ള ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഈ വെളിപാട് പുസ്തകം. ഞാൻ എന്റെ ഒരു ഭാവനാ ലോകത്ത് നിന്ന് ഇപ്രകാരം അവതരിപ്പിക്കുവാൻ ശ്രമിച്ചതേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന വൈദികർക്കും വിശ്വാസികൾക്കുമൊക്കെ ഇതുപോലെയോ ഇതിനേക്കാളും ശ്രേഷ്ഠമായ രീതിയിലോ നമുക്ക് ഈ വേദപുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവനാ ലോകമുണ്ട്. സെമിനാരിയിൽ ഈ പുസ്തകം പഠിക്കാൻ അവസരം കിട്ടിയെങ്കിലും പിൽക്കാലത്ത് ബാംഗ്ലൂരിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സജീവച്ചനോടൊപ്പമൊക്കെയാണ് പഠിക്കാൻ അങ്ങനൊരു ഭാഗ്യം ഉണ്ടായത്. 2001 കാലഘട്ടത്തിൽ അന്ന് പ്രത്യേകമായിട്ട് ഈ പുസ്തകം പഠിക്കുവാൻ ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വന്നു. ഏകദേശം 2 മാസം ഈ പുസ്തകം മാത്രം പഠിക്കാനായിട്ട് അവസരം തന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ പുസ്തകത്തെ, അതുവരെ ഞാനിത് മാറ്റിവെച്ചിരുന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പുസ്തകം, വേദപുസ്തകം, പഴയ നിയമവും പുതിയ നിയമവും കൂടിയുള്ള പുസ്തകം ഒന്ന് മടക്കി വെച്ചിട്ട് സൂര്യപ്രകാശത്തിന് അഭിമുഖമായിട്ട് അതിന്റെ പേജുകൾ വരുന്ന ഭാഗം ഒന്ന് വെച്ച് ഒന്ന് പിടിച്ചു നോക്കിയാൽ അവിടെയുള്ള നിറവ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രം മതി വെളിപാട് പുസ്തകത്തിനോട് നമ്മുടെ ആഭിമുഖ്യം. സങ്കീർത്തന ഭാഗം ഏകദേശം ചെളി പിടിച്ച് കറുകറാനായി കഴിഞ്ഞു. ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യയിലേക്കൊന്നും വലിയ കറുപ്പ് കാണത്തില്ല, ഉൽപ്പത്തി പുറപ്പാടും ചെറിയ കറുപ്പുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആ വിശുദ്ധ പുസ്തകങ്ങളിലൊക്കെ കറുപ്പ് പടർന്നു കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികളും വായിച്ചാൽ ചരിത്രം പോലെ വായിക്കാമെന്നത് കുറച്ചൊക്കെ കറുപ്പു, പക്ഷേ വെളിപാട് പുസ്തകം വെളുവിളാന്നിരിക്കുകയാണ്. എന്റെ പുസ്തകവും ഇന്നും അത് ഏകദേശം വെളുവിളാതിരിക്കുകയാണെന്ന് എന്റെ വിചാരം. പക്ഷെ അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു ഭാവനാ ലോകം ദൈവത്തിൽ ഉണ്ടായത്. പക്ഷെ എല്ലാ സമയത്തുമെന്നും നമ്മുടെ ചിന്താലോകത്തിൽ ഇത് നമ്മളെ ഭരിക്കണമെന്നില്ല, എങ്കിലും അങ്ങനെ ഒരു ജീവിതം നമുക്കുണ്ട് എന്ന് യോഹന്നാൻ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൽ ശരിയും തെറ്റിന്റെയും സ്ഥാനം എന്താണെന്ന് വിശദീകരിക്കുവാനാണ് പ്രിയപ്പെട്ട അച്ഛൻ നമ്മളോട് ദൈവത്തിൽ ശരണപ്പെട്ടതും നമ്മൾക്ക് വേണ്ടി അത് പങ്കുവച്ചതും. ആ ശ്രേഷ്ഠമായ വിഷയങ്ങളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും മുഖാന്തരമായ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അത് ഓരോ ദിവസവും നമ്മളിത് മാറ്റിവെക്കാതെ ഓരോ ദിവസവും എല്ലാം കൂടെ എല്ലാ ഗുളികയും കൂടെ ഒരുമിച്ച് കഴിക്കരുത്. കുറേശ്ശെ കഴിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ മരുന്ന് കഴിക്കുന്നത് പോലെ ഒന്നോ രണ്ടോ വാക്യം, ഉദാഹരണം വെളിപാട് പുസ്തകം 1 അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ പുസ്തകം വായിക്കുന്നവനും വായിക്കുമ്പോൾ കേൾക്കുന്നവനും അതനുസരിച്ച് ജീവിക്കുന്നവനും ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്ന അർത്ഥമല്ല ഇംഗ്ലീഷ് പദത്തിൽ കൊടുത്തിരിക്കുന്നത്, ഹി വിൽ ബി എ ബ്ലെസ്ഡ് മാൻ, അവൻ അനുഗ്രഹീതനാകും. അപ്പോൾ ഒറ്റ ആദ്യത്തെ വാക്കിനകത്ത് തന്നെ ആ പുസ്തകത്തോടുള്ള വലിയ ഒരു അനുഭൂതി, ഒരു കൗതുകം, ഒരു സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതുപോലെയാണ് അതിന്റെ അകത്തെ ഓരോ വാക്യങ്ങളും. പക്ഷേ നെഗറ്റീവ് അപ്രോച്ചോടുകൂടി, പ്രത്യേകിച്ച് ഒരു പെന്തക്കോസ്തുകാരൻ അതിനെ ഒരു നെഗറ്റീവ് ടോണിൽ വ്യാഖ്യാനിക്കുന്ന രീതിയിലോ ഒരു സെക്ടേറിയൻ അതിനെ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിയിലോ, അവർ പഠിപ്പിക്കുന്നതെല്ലാം തെറ്റാണെന്ന് വാദിക്കാനല്ല, ശരികൾ ധാരാളം കാണും. പക്ഷെ ഈ വിഷയത്തിൽ അവർ പലപ്പോഴും ഒരു ഭീഷണിയുടെ സ്വരം മുഴക്കാറുണ്ട്. ആ ഭീഷണിയുടെ സ്വരത്തോടുകൂടി നമ്മൾ ഇതിനെ വായിക്കാൻ ശ്രമിച്ചാൽ പകുതിയാകുന്നതും നമുക്ക് നിർത്തിയിട്ട് പോകേണ്ടി വരും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല, ക്രിസ്തു ഒരു ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നു. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ ബലിപീഠത്തിൽ ത്രോണോസിൽ കാണേണ്ടുന്നത്. അങ്ങനെ കാണാൻ വരുമ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റത്തില്ല, പ്രതിവാക്യങ്ങൾ ഒച്ചത്തിൽ ചൊല്ലേണ്ടി വരും, പാട്ട് പാടുമ്പോൾ ഉറക്കെ പാടേണ്ടി വരും. അവിടെ നിന്ന് ഒരുപാട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് സാധ്യത കുറയും. അങ്ങനെ ആ ഉയർന്ന സിംഹാസനത്തിലിരിക്കുന്ന വിശുദ്ധനായ ദൈവം വലത് ഭാഗത്തും ഇടത്തു ഭാഗത്തും ചുറ്റുപാടും ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ആരൊക്കെ നിൽക്കുന്നു, അതിനോട് ചേർന്നാണ് എനിക്കും ഈ ലോകം അവസാനിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോൾ ലഭിക്കേണ്ടെന്ന സന്ദർഭം. ഈ വിഷയങ്ങൾ ഓർത്തുകൊണ്ടിത് വായിക്കുമെങ്കിൽ ഇത് ഒരു ഐസ്ക്രീം കഴിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മധുരമുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് സന്തോഷം നൽകുന്ന ഏതെങ്കിലും ഭക്ഷണം, ഏതെങ്കിലും കാഴ്ച നമുക്ക് കാണുന്നത് പോലെ ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. ആ ശരാപ്പോൾ ശരാപ്പോൾ അച്ഛന്റെ ഈ ഉദ്യമത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിതിൽ പങ്കെടുക്കുന്ന എല്ലാ വൈദികരോടും എല്ലാ വിശ്വാസ സമൂഹത്തോടുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്കിവിടെ പൂർത്തീകരിക്കുന്നു.
വളരെ നന്ദി അച്ഛാ. നമുക്ക് തുറന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അനേക ആളുകളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ആശ്വാസത്തിനും സൗഖ്യത്തിനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വന്ദ്യ ബിജോയി അച്ഛന് മധ്യസ്ഥ പ്രാർത്ഥിക്ക് നേതൃത്വം നൽകും. ഇപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന പേരുകൾ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, എന്നോട് പല ആളുകളും പറയുന്നുണ്ട് നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ അവരൊക്കെ പേരുകൾ എടുക്കുകയും അത് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഒക്കെ. അത് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ പേരുകളൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അത് വലിയ പ്രയോജനമില്ലെന്നൊരു ചിന്ത മനസ്സിലുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലല്ല. തീർച്ചയായിട്ടും നമ്മൾ ആ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരുപാട് പ്രയോജനമുണ്ട്. ഓരോ ആളുകൾക്കും അതിന്റെ സൗഖ്യവും സന്തോഷവും അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ടെന്ന് അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ചുമതല വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിവരങ്ങളുടെ ദൈവം നമുക്ക് പ്രാർത്ഥിക്കുന്നവർക്കും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്കും ഒക്കെ ആ പ്രതിഫലം തരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. ഒന്ന് ലീലാമ സാമുവൽ, മറിയ ഒരു യങ് ഗേൾ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് മറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഡയോണ, സാലി, എവൻഗലിൻ, നൊവേല, എഡിസൺ, ബാബു, തോമസ് പള്ളിക്കൻ, അതുപോലെ ഞാൻ പറയാറ് 37 വയസ്സുള്ള ഗേൾ സർജറി എമർജൻസിയിലായിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഒരു സജീവ ഓർത്ത് പ്രാർത്ഥിക്കാം. ജെറി തോമസിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. സൂസൻ, ഷാജി, ഡാനിയൽ ജോസഫ്, ആനി, മറിയാമ, മാത്യു, ലുസി, പീറ്റർ, അച്ചാമ, അതുപോലെ തന്നെ ഒരു ജോയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയൽ എന്ന് പറഞ്ഞ വേറൊരു മകനെ ദൈവസന്നിധിയിൽ വീണ്ടും ഓർക്കാം. ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റൊരു ആലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ജിബിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റു ആരെങ്കിലും ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, അതുപോലെ നമ്മൾ സാധാരണ ഒരു 3 വയസ്സുള്ള ഒരു മോൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആ മോക്ക് ഒരുപാട് സൗഖ്യമുണ്ട്. ദൈവം നമ്പരാൻ ആശ്വാസവും ആരോഗ്യവും കൊടുക്കുന്നു. തുടർന്നും ആ മകളെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അനേക ആളുകളുടെ പേരുകൾ മനസ്സിലുണ്ട്. ഒരുപക്ഷെ എല്ലാ പേരുകളും നമുക്ക് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അവരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. വേദനയിലും അസ്വസ്ഥതയിലും നമ്പലത്തിലും കഴിയുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം ആശ്വാസം നൽകും. അതോടൊപ്പം തന്നെ ഞാൻ പഴയ പല പേരുകൾ ഞാനിപ്പം റിപ്പീറ്റ് ചെയ്യുന്നില്ല, പലരുടെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വീണ്ടും പേരുകൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള പേരുകൾ ഇനി ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ഫോണിൽ വിളിക്കുകയാണെങ്കിൽ എന്റെയോ മാമനച്ചന്റെയോ മനോജിന്റെയോ ഐസക്കച്ചന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൈദികരുടെ ഫോണുകളിൽ പേര് പറയുകയാണെങ്കിൽ അത് പ്രാർത്ഥിക്കാനായിട്ട് ലഭ്യമാകും. നമ്മളെല്ലാ ബുധനാഴ്ച എല്ലാ വിശുദ്ധ കുർബാനയിലും പേരുകളൊക്കെ പ്രത്യേക രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ വൈദികരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇനി ആരുടെയെങ്കിലും പേരുകൾ ഇപ്പൊ സൗഖ്യം പ്രാപിച്ചു ഇനി ഓർക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ നമുക്ക് ആ പേരുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ആവശ്യമില്ലാതെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ആരുടെയെങ്കിലൊക്കെ പേരുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിച്ചിട്ട് ഇപ്പോഴും പ്രിയപ്പെട്ട ബിജോയിച്ചന് പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഈ സമയത്ത് നടത്തുന്നതായിരിക്കും.
നമുക്ക്
ദയവായിട്ട് ഫോണ് പ്ലീസ് നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾ പറയുന്ന കേൾക്കുന്നുണ്ട്. നമ്മൾ സീരിയസ് ആയിട്ട് നടത്തുന്നത് ഒരു ശുശ്രൂഷയാണിത്. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുപോലെ ഒരേ മനസ്സോടുകൂടിയാണ് പ്രാർത്ഥിക്കുന്ന. അച്ഛനും കേൾക്കുന്ന ജനതയും ഉയരങ്ങൾ ദൈവം കേൾക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് വിശ്വാസത്തോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് സീരിയസ് ആയിട്ട് നിങ്ങൾ സമയത്ത് എടുക്കണം. മറ്റേ ക്ഷമിക്കുക. നിങ്ങളുടെ ഫോണൊക്കെ മ്യൂട്ട് ചെയ്ത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛനെ അതിനായിട്ട് ക്ഷണിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് പേരുകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ ഓർക്കുകയും ഈ പാൻഡമിക് കാലഘട്ടത്തിൽ നമ്മളെ എത്രത്തോളം വഴി നടത്തി ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അനേക രോഗികളെ ശുശ്രൂഷിക്കുന്ന മെഡിക്കൽ സ്റ്റാഫ്, അനേക ജനങ്ങൾ അവർക്ക് വേണ്ടി അല്പമായോ അധികമായോ സഹായിക്കുന്ന പലവിധത്തിൽ അവരെയൊക്കെ നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഭയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് എല്ലാ പിതാക്കന്മാരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും നമ്മളെ നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ സൽപ്രവൃത്തികളും സൽചിന്തകളും നൽകുവാനും സഭ സമാധാനം അനുഭവിക്കുവാനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഹോസ്പിറ്റലുകളിൽ രോഗത്തിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവാധിപതിയും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ അങ്ങേ പോലെ അങ്ങേ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും അനേകരെ കരുതുവാനും ഞങ്ങളെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. ഈ ആയുസ് നല്ല രീതിയിൽ ഓരോ ദിവസം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാൻ തന്ന അവസരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേകർ ഈ പ്രഭാതം കാണാതെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന ഈ സമയത്ത് ഒരു ദിവസം കൂടി അവിടുത്തെ സൃഷ്ടിയെ കാണുവാനും ആസ്വദിക്കുവാനും എന്റെ നന്മകളെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും മനസ്സിലാക്കുവാനും ഓർത്ത് പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, രോഗത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർ നിന്ന് തൊടുകയും അനേകർ നിന്ന് തൊട്ട് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഓർത്തിട്ടുള്ള എല്ലാ രോഗികളെയും ദൈവമേ, വേദനകളും പ്രയാസങ്ങളൊക്കെ അതിജീവിക്കുവാനും പ്രത്യേകമായിട്ട് കഴിക്കുന്ന മാർഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനും സഹായിക്കണമേ. ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും ബലപ്പെടുത്തണമേ. കൂടുതൽ ഊർജസ്സോടെ ശുശ്രൂഷിക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, വേദനകളൊക്കെ സഹിക്കുവാനുള്ള ശക്തി അവിടെ നീ പകർന്നു കൊടുക്കണമേ. പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് അവിടുത്തെ നാമത്തെ പുകഴ്ത്തുവാനും അവിടുത്തെ ആലയത്തിൽ വന്ന് നേർച്ചകൾ അർപ്പിക്കുവാനും സഹായിക്കണമേ. ദൈവമായ കർത്താവെ, ഈ പാൻഡമിക് കാലഘട്ടത്തിൽ രോഗത്തിലും പ്രയാസത്തിലും ജോലി നഷ്ടപ്പെട്ടവരും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടിയതായ ആവശ്യങ്ങളെല്ലാം അവിടെ നീ പൂർത്തീകരിക്കണമേ. അവരെ സഹായിക്കുന്നവരെയും നീ അനുഗ്രഹിക്കണമേ. മെഡിക്കൽ ഫീൽഡിലായിരിക്കുന്ന എല്ലാവരെയും നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. എന്റെ സ്നേഹം കൊണ്ട് അനേകരെ സ്നേഹിക്കുവാനും അനേകരെ ശുശ്രൂഷിക്കുവാനും ആ ഒരു നല്ല മനസ്സ് ഞങ്ങൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസൂയ ആളുകളിൽ നിന്നും ക്രോധത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ഒക്കെയും ഞങ്ങളെ നീ കാത്തു പരിപാലിക്കണമേ. ദൈവമായ കർത്താവ്, പരിശുദ്ധ സഭയെ അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. സഭയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ എല്ലാ പിതാക്കന്മാരെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. എല്ലാ ദേവാലയങ്ങളെയും എല്ലാ പുരോഹിതന്മാരെയും എല്ലാ മഠങ്ങളെയും ആശ്രമങ്ങളെയും മിഷൻ പ്രവർത്തനങ്ങളെയും സെമിനാരികളെയും എല്ലാ പുരോഹിതന്മാരെയും സന്യാസികളെയും എല്ലാ ജനങ്ങളെയും അവിടുത്തെ കയ്യിൽ പരമേൽപ്പിക്കുന്നു. അവിടെ നീ കാത്തു പരിപാലിക്കണമേ. ഞങ്ങൾ ഓരോ ദിവസം മുന്നേറുമ്പോൾ നിന്നെ കൂടുതൽ രുചി ചെറിയുവാനും നിന്നെ മുറുകെ പിടിക്കുവാനും നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സഹായിക്കണമേ. എന്നെ അറിയാതെ ഈ ജീവിതത്തിൽ നീങ്ങുവാൻ ദൈവമേ ഞങ്ങളെ നീ ഇടയാക്കരുതേ. എന്നെ മറന്നുകൊണ്ടുള്ള ജീവിതം ഞങ്ങൾക്ക് നീ ഇടയാക്കരുതേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ എല്ലാ മക്കളെയും പിഞ്ചുഭേദങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ നീ കാത്തു പരിപാലിക്കണമേ, അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും തക്കതായ ഒരു ജോലി അവർക്ക് നൽകണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും അവർക്ക് കയ്യിൽ വരമേൽപ്പിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ഞങ്ങൾ വരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവരോട് പങ്കുചേരുവാനും അവർക്ക് പങ്കുവെക്കുവാനും ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോരുന്ന എല്ലാവരെയും ഇമ്പമുള്ള പരുദീസയിൽ പാർപ്പിക്കണമേ. ഞങ്ങളും അവരും അവിടുത്തെ വലത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് ഹല്ലൽ സ്തുതികൾ പാടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾ നിലക്കുന്ന ഏകജാതനും വിശുദ്ധ രൂഹായിരിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. കരുണയുള്ള തിരുമേനിന്റെ വാതിലിൽ അപേക്ഷയുടെ സ്വരമുട്ടുന്നു. ദൈവമേ, ഞങ്ങളെ ബലഹീന സാഹചര്യം വിളിക്കുന്നു. നല്ലവനെ ഞങ്ങളെ അപേക്ഷയുടെ സ്വരം കേട്ട് കൃപയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ.
ഏകജാതനാമ്പത്തിന്റെ കൃപയും പരിശുദ്ധ ഒരുപാട് സംബന്ധവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ചും ഈ പ്രാർത്ഥനാ ലക്ഷ്യത്തിൽ സംബന്ധിച്ച എല്ലാവരോടു കൂടി നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാരോടുകൂടി നമ്മൾ വാങ്ങിപ്പോയതോടുകൂടി ഇപ്പോഴും എപ്പോഴും നിലക്കൊണ്ടായിരിക്കും.
അനുഗ്രഹീതമായ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് വളരെ ഒരു നല്ല ചിന്ത പകർന്നു തന്ന വന്യ സാറാ പൊളച്ചനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന വന്യ മാമനച്ചൻ, വന്യ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക്കച്ചൻ, വന്യ ബിജോയി അച്ഛൻ, എല്ലാ വൈദികരോടും സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇതുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന വൈദിക ശ്രേഷ്ഠരെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ വീണ്ടും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളായി നമ്മൾ പ്രാർത്ഥിച്ചവർക്കൊക്കെ വിവരങ്ങൾ ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുന്നു. സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്നില്ല വായിച്ച മോഹൻ ഞങ്ങള്, അതുപോലെ തന്നെ എന്റെ അസിസ്റ്റന്റ് ചോദ്യ പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഞാൻ നേരത്തെ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ 10 വർഷം തികയുന്ന ദിവസം ഭദ്രാസമത്ര പുലിത്ത തിരുമനസ്സുകൊണ്ട് അന്ന് പ്രയറിന് ലീഡർഷിപ്പ് നൽകുന്നതാണ്. പ്രത്യേകമായിട്ട് നിങ്ങളെ അത് അടുത്ത മീറ്റിംഗിൽ അതിനെപ്പറ്റി അറിയിക്കും. എല്ലാ അനുഗ്രഹവുമായി മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ദൈവം നിബലൻ എവരെയും വാഴ്ത്തി അനുഗ്രഹിച്ചു മാറാകട്ടെ. ആമേൻ.